2021 മെയ് 30 ഞായർ വാരാന്ത്യ കൗമുദി ഒന്നാം പേജിൽ നിന്ന് കെ ജി ചരിത്രത്തിന്റെ സാക്ഷി. കേരളത്തിലെ തലയെടുപ്പുള്ള മാധ്യമ പ്രവർത്തകനായ കെ ജി പരമേശ്വരൻ നായർ നവതിയിലേക്ക്. ഫീച്ചർ തയ്യാറാക്കിയത് വി എസ് രാജേഷ്. ഡി ബാബു പോൾ ധനകാര്യ സെക്രട്ടറി ആയിരിക്കുന്ന കാലം സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന ഒരു വിവരം കേരള കൗമുദി ലേഖകൻ കെ ജി പരമേശ്വരൻ നായർക്ക് ലഭിച്ചു. മന്ത്രിയോട് തിരക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലെന്നായിരുന്നു മറുപടി. കെ ജി സെക്രട്ടേറിയറ്റിലെത്തി ധനകാര്യ സെക്രട്ടറി ബാബു പോളിനെ കണ്ടു. കുശല സംഭാഷണങ്ങൾക്കിടയിൽ ഈ വിഷയം എടുത്തിട്ടു. ബാബു പോൾ വിശദമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. വർത്തമാനം പറഞ്ഞിരിക്കുന്ന കെ ജി ഒന്നും കുറിച്ചെടുക്കാതിരുന്നപ്പോൾ വാർത്തയാക്കാനായിരിക്കില്ലെന്ന് ബാബു പോൾ കരുതി. എന്നാൽ അടുത്ത ദിവസം കേരള കൗമുദിയുടെ ഒന്നാം പേജിലെ മുഖ്യ വാർത്തകളിലൊന്ന് കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലെന്നതായിരുന്നു. റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച രണ്ടാം ദിവസം ചരിത്രത്തിൽ ആദ്യമായി ട്രഷറി പേയ്മെന്റുകളിൽ സർക്കാർ നിയന്ത്രണം പ്രഖ്യാപിക്കുകയും ചെയ്തു. എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് പ്രീ ഡിഗ്രി ബോർഡ് രൂപീകരിക്കാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം കെ ജിയുടെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായിരുന്നു. മന്ത്രിസഭായോഗം കഴിഞ്ഞ് അടുപ്പമുള്ള മന്ത്രിമാരിൽ ഒന്ന് രണ്ടു പേരെ വിളിച്ചു. നേരത്തെ ഇറങ്ങി എന്നൊക്കെയുള്ള മറുപടിയാണ് ലഭിച്ചത്. ഒടുവിൽ മന്ത്രിയായ എം കമലത്തെ വിളിച്ചിട്ട് തീരുമാനമെടുത്തോ എന്ന് യെസ് ഓർ നോ പറഞ്ഞാൽ മതി എന്ന് ആവശ്യപ്പെട്ടു. കമലം യെസ് എന്ന് സമ്മതിച്ചപ്പോൾ പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് കടന്ന പ്രീ ഡിഗ്രി ബോർഡ് രൂപീകരണ വാർത്ത അടുത്ത ദിവസത്തെ കേരള കൗമുദിയിൽ മുഖ്യ വാർത്തയായി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാർത്തകളുമായി 3.5 പതിറ്റാണ്ടോളം കെ ജി പരമേശ്വരൻ നായർ എന്ന ബൈലൈൻ കേരള കൗമുദിയിൽ നിറഞ്ഞു നിന്നു. കെ ജി എന്ന ചുരുക്കപ്പേരിൽ പരമേശ്വരൻ നായർ കേരളത്തിൽ തലയെടുപ്പുള്ള പത്രപ്രവർത്തകനായി മാറി. റിട്ടയർമെന്റിന് ശേഷം കോളമിസ്റ്റായി ഇന്നും തുടരുന്ന കെ ജിക്ക് നവതിയാകുന്നു. നാളെ മെയ് 31 90 വയസ്സ് തികയുകയാണ്. തിരുവോണമാണ് നക്ഷത്രം. June 5 ഡേറ്റ് ഓഫ് ബർത്ത്. നിയമസഭാ റിപ്പോർട്ടിംഗ്. കേരള നിയമസഭയുടെ ചരിത്രം കണ്ണുമടച്ച് കെ ജി പറയും. 35 വർഷം നീണ്ട കെ ജിയുടെ സഭാ റിപ്പോർട്ടിങ്ങിനെ രാഷ്ട്രപതി പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച കെ ജിയുടെ കേരള നിയമസഭാ ചരിത്രവും ധർമ്മവും എന്ന പുസ്തകം 4ാം പതിപ്പിലെത്തിയിരിക്കുന്നു. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഒരു ഇലയനങ്ങിയൽ കെ ജി അറിയുമായിരുന്നുവെന്ന് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി വിരമിച്ച പ്രമുഖ എഴുത്തുകാരൻ മഹാദേവൻ തമ്പി പറയുന്നു. ഡഫേദർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരുമായി കെ ജി ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്നും രാത്രി 8 മണിക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിൽ ആ ദിവസം എന്ത് നടന്നുവെന്ന് കെ ജി അറിഞ്ഞിരുന്നുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. വൈകുന്നേരങ്ങളിൽ മുഴുവൻ മന്ത്രിമാരുടെയും ഓഫീസിൽ വിളിച്ചിരിക്കും. ശമ്പള കമ്മീഷൻ റിപ്പോർട്ടുകൾ ചോർത്തിയടിക്കുന്നത് അന്ന് കേരള കൗമുദിയുടെ കുത്തകയായിരുന്നു. ഇന്നത്തെ പോലെ പത്രലേഖകർക്ക് വാഹന സൗകര്യങ്ങളോ മൊബൈൽ ഫോണോ ഒന്നുമില്ലാത്ത ഒരു കാലത്താണ് കെ ജി ഒക്കെ പത്രപ്രവർത്തനത്തിൽ തിളങ്ങി നിന്നത്. തമ്പി വിശദീകരിച്ചു. മാർഗം അന്നും ഇന്നും ഒന്ന്. വാർത്തകൾ പ്രത്യേകിച്ചും എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ ലഭിക്കാൻ അന്നും ഇന്നും ഒരു വഴിയേയുള്ളൂവെന്ന് കെ ജി പറയുന്നു. അത് കോൺടാക്ട് ആണ്. റിപ്പോർട്ടർമാർ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരുമായി നല്ല ബന്ധമുണ്ടാക്കണം. ഉദ്യോഗസ്ഥരുമായും ചങ്ങാത്തം ഉണ്ടാക്കണം. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരുമായി അടുപ്പം സൃഷ്ടിക്കണം. അവരെ നേരിൽ പോയി കാണണം. വാർത്തയ്ക്ക് വേണ്ടി മാത്രമാകരുത് ആ സന്ദർശനം. സൗഹൃദം വളർത്തിയെടുക്കുന്നതിന് ഈ അടുപ്പം വഴിതെളിക്കും. അവരിൽ നമ്മളെക്കുറിച്ച് ഒരു മതിപ്പും വിശ്വാസ്യതയും സൃഷ്ടിക്കണം. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ വിവിധ മുഖ്യമന്ത്രിമാർ, ബേബി ജോണിനെ പോലെയുള്ള മന്ത്രിമാർ, ഇവരെല്ലാം അടങ്ങുന്ന വിവിധ കാലഘട്ടങ്ങൾ. പലപ്പോഴും മന്ത്രിമാർ വാർത്തകൾ വിളിച്ചു നൽകിയിട്ടുണ്ടെന്ന് കെ ജി പറയുന്നു. അന്ന് ഇടതുമുന്നണി യോഗമൊക്കെ ചേർന്നാൽ CPM-കാർ ഒന്നും പറയില്ല. എന്നാൽ കെ ജിക്ക് കൃത്യമായി വാർത്തകൾ കിട്ടും. മന്ത്രി ബേബി ജോൺ യോഗം കഴിഞ്ഞിറങ്ങിയെന്നറിഞ്ഞാൽ ഉടൻ കെ ജി വിളിക്കും. ബേബി ജോൺ ഒരിക്കലും കെ ജിയെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. 1963 August 8 കെ ജി കേരള കൗമുദിയിൽ റിപ്പോർട്ടായി നിയമിതനാകുന്നത്. ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപേക്ഷ നൽകിയിട്ടോ അഭിമുഖം നടത്തിയിട്ടോ ആയിരുന്നില്ല ആ നിയമനം. തിരുവനന്തപുരം ബ്യൂറോയിൽ കെ വിജയരാഘവനെ സഹായിക്കുക എന്നതായിരുന്നു ആ ദൗത്യം. പത്രാധിപർ കെ സുകുമാരനുള്ള കാലമാണ്. MS മണിയാണ് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. ആ തലമുറകളുടെ മാത്രമല്ല, വിരമിച്ച ശേഷവും കേരള കൗമുദി കുടുംബത്തിന്റെ സ്നേഹം ഇന്നത്തെ ചീഫ് എഡിറ്റർ ദീപു രവിയിലൂടെ തുടരുന്നുണ്ട്. സന്തോഷത്തോടെ കെ ജി പറയുന്നു. സിനിമാ മോഹം. ജീവിതത്തിൽ പത്രപ്രവർത്തനാവുക എന്നത് കെ ജിയുടെ ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. സിനിമാ നടനാകണമെന്നായിരുന്നു ആഗ്രഹം. തിരുവനന്തപുരം തൃക്കണ്ണാപുരമാണ് സ്വദേശം. അനശ്വരനായ നടൻ സത്യൻ നാട്ടുകാരനായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. കോളേജിലെ അഭിനയ മത്സരത്തിൽ ബെസ്റ്റ് ആക്ടറായെങ്കിലും സിനിമയിൽ വലിയ അവസരങ്ങൾ ലഭിച്ചില്ല. പി സുബ്രഹ്മണ്യത്തിന്റെ ക്രിസ്മസ് രാത്രി, മധു നിർമ്മിച്ച ധീരസമീരെ, യമുനാ തീരെ എന്നീ രണ്ട് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചുവെന്ന് മാത്രം. കോളേജിൽ നിന്നിറങ്ങി കൂട്ടുകാരുമൊത്ത് പ്രൊഫഷണൽ നാടക സമിതിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും വിജയിച്ചില്ല. സാഹിത്യകാരനും ലോട്ടറി ഡയറക്ടറുമായിരുന്ന KS കൃഷ്ണനാണ് KJ RSP യുടെ മുഖപത്രമായ കൗമുദിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത്. കെ ബാലകൃഷ്ണനായിരുന്നു പത്രാധിപർ. വാർത്താ ഏജൻസി കോപ്പികൾ തർജ്ജമ ചെയ്യുക എന്നതായിരുന്നു ആദ്യത്തെ ജോലി. പരിഭാഷപ്പെടുത്തിയ കോപ്പികളിലൊന്ന് ബാലകൃഷ്ണൻ വായിച്ചിട്ട് ദിസ് ബോയ് ഈസ് എ പ്രോമിസിംഗ് വൺ എന്ന് അഭിപ്രായപ്പെട്ടത് ഇന്നും ഓർക്കുന്നുണ്ട്. അവിടെ ഡെസ്കിലും റിപ്പോർട്ടിംഗിലുമായി ഒരു വർഷത്തോളം പ്രവർത്തിച്ചു. അന്ന് കെ ബാലകൃഷ്ണൻ നൽകിയ ഉപദേശം നന്നായി വായിക്കണമെന്നും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ മറ്റു പത്രങ്ങൾ എങ്ങനെ നൽകി എന്ന് നന്നായി വായിച്ച് മനസ്സിലാക്കണമെന്നുമായിരുന്നു. കരടിയുടെ കുരുതി. കേരളകൗമുദി വന്നപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മൃഗശാല കാണാനെത്തിയ ഒരു കുടുംബത്തിന്റെ കൈകളിൽ നിന്ന് കരടിക്കൂട്ടിലേക്ക് വീണ് കൊല്ലപ്പെട്ട ഒരു കുഞ്ഞിന്റെ ദാരുണ മരണമായിരുന്നു. കരടിയെ കാണിക്കാനായി അമ്മ ഉക്കത്തിരുന്ന കുഞ്ഞിന് താഴേക്ക് നീട്ടി നീട്ടി അബദ്ധത്തിൽ കൂട്ടിൽ വീഴുകയായിരുന്നു. കേജ് ചെന്നപ്പോൾ ആ കുഞ്ഞിനെ ഭക്ഷിക്കുന്ന കരടിയെയാണ് കണ്ടത്. മനുഷ്യരക്തം ആദ്യമായി രുചിച്ച കരടിയും നെഞ്ചു തകർന്ന അമ്മയും എന്നായിരുന്നു ആ വാർത്തയുടെ തുടക്കം. മറ്റൊരു വാർത്ത ലഭിച്ചത് ഇങ്ങനെ: ഒരു ദിവസം ബ്യൂറോയിൽ ഇരിക്കുമ്പോൾ ഭ്രാന്തനെ പോലെ ഒരാൾ കയറി വന്നു. കണ്ണാശുപത്രിയിൽ തന്റെ ഭാര്യയുടെ കണ്ണും മാറി ശസ്ത്രക്രിയ നടത്തിയെന്നായിരുന്നു അയാൾ പറഞ്ഞത്. കെജി അന്വേഷിച്ചപ്പോൾ സത്യമായിരുന്നു. അടുത്ത ദിവസം കേരളകൗമുദിയിൽ മാത്രമായി ആ വാർത്ത വന്നു. ആരോഗ്യമന്ത്രി വക്കം പുരുഷോത്തമൻ പത്രസമ്മേളനം നടത്തി ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത വിവരം പ്രഖ്യാപിച്ചു. നഷ്ടപരിഹാരവും നൽകി. മന്ത്രിയുടെ മരണം. ദീർഘകാലഘട്ടത്തിൽ ഇങ്ങനെ പങ്കുവയ്ക്കാൻ കെജിക്ക് ഏറെ ഓർമ്മകളുണ്ട്. വേദനാകരമായ ഓർമ്മകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് കെജിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: സഭയിൽ വെച്ച് ധനകാര്യമന്ത്രി കെ ടി ജോർജ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവമായിരുന്നു അത്. 1972 ഏപ്രിൽ 3 മുഖ്യമന്ത്രി അച്യുത മേനോൻ കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ ഏറ്റവും കുലീന മുഖമായിരുന്നു ജോർജിന്റേത്. 0 hour ഒരു ചായ കുടിക്കാൻ ഞാനും ഹിന്ദുവിലെ കൃഷ്ണമൂർത്തിയും ഇറങ്ങി ചെന്നതാണ്. അപ്പോൾ ക്യാന്റീനിൽ നിന്ന് കെ ടി ജോർജ് ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. ധനകാര്യ ബില്ല് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ ചുറ്റുമുള്ളവരോട് തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ആകെ റിലാക്സ്ഡ് മൂഡിലായിരുന്നു. സഭയ്ക്ക് പുറത്തെ ഹാളിലേക്ക് ഇറങ്ങിയ മന്ത്രിയോട് ഞാൻ ചോദിച്ചു, 0 hour തീരാറായി, ബില്ല് അവതരിപ്പിക്കാനായി പോകാൻ സമയമായില്ലേ? അതെ, എനിക്ക് പോകാൻ സമയമായി. വാച്ച് നോക്കി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അവസാനത്തെ വലി കൂടി വലിച്ചോട്ടെ. സിഗരറ്റ് അഞ്ഞു വലിച്ച് കുറ്റി പുറത്തേക്ക് എറിഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയി. മന്ത്രിയുടെ പിറകെ മറ്റു മെമ്പർമാരും ഞങ്ങൾ പത്രലേഖകരും നിയമസഭാ ഹാളിലേക്ക് നടന്നു. ബില്ല് അവതരിപ്പിക്കാൻ സ്പീക്കർ ക്ഷണിച്ചപ്പോൾ മന്ത്രി എഴുന്നേറ്റ് നിന്നു. സ്വതസിദ്ധമായ ചിരിയോടും സൗമ്യഭാവത്തോടും ബില്ല് അവതരിപ്പിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം നിലച്ചു. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ എല്ലാവരെയും സ്തബ്ധരാക്കിക്കൊണ്ട് കെ ടി ജോർജ് മുന്നോട്ടും അറിഞ്ഞു വീണു. ഉടനെ തന്നെ തൊട്ടടുത്ത ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. സെറിബ്രൽ ഹെമറേജ് ആയിരുന്നു മരണകാരണം. എനിക്ക് വിശ്വസിക്കാനായില്ല. അല്പം മുമ്പ് പറഞ്ഞ വാക്കുകൾ അറം പറ്റിയതുപോലെ തോന്നി. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ ഉപനേതാവും പറവൂരിൽ നിന്നുള്ള അംഗവുമായിരുന്നു ജോർജ്. 1970 പ്രതിപക്ഷത്തെ ചില അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് ഓടിക്കയറിയതും സ്പീക്കർ ദാമോദരൻ പോറ്റി ഓടി രക്ഷപ്പെട്ടതിനും നിയമസഭയിൽ സാക്ഷിയായിരുന്നു കെ ജി. 1978 ഒക്ടോബറിൽ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം എ കെ ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനും അടക്കം ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ നേരിൽ കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രശസ്തമായ അനവധി പുരസ്കാരങ്ങളും നേടി. 1963 to 1998 കെ ജി കേരളകൗമുദിൽ പ്രവർത്തിച്ചു. പ്രത്യേക ലേഖകനായി വിരമിച്ചു. പിന്നീട് ദീർഘകാലം കോവളം എഴുതി. കെ വിജയരാഘവൻ സാറുമായുള്ള സൗഹൃദം ജീവിതത്തിൽ മറക്കാനാവില്ല എന്ന് കെ ജി പറയും. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി രൂപീകരിച്ച വിജയരാഘവൻ സ്മാരക സമിതിയുടെ സെക്രട്ടറിയായ കെ ജി ഇപ്പോൾ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തിയാണെന്ന് കെ ജി പറയുന്നു. സഫലമായ ജീവിതം. പത്രപ്രവർത്തനത്തിലെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ അത് ആരെയും വേദനിപ്പിക്കുന്നതാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. സത്യസന്ധത എന്നും മുറുകെ പിടിച്ചു. പത്രപ്രവർത്തകന്റെ ഏറ്റവും വലിയ സമ്പാദ്യം വിശ്വാസ്യതയാണ്. അതൊരിക്കലും കളഞ്ഞു കുളിച്ചിട്ടില്ല. കഴിഞ്ഞ കാലത്തേക്ക് നോക്കി മന്ദസ്മിതത്തോടെ കെ ജി പറയുന്നു.